എന്നാൽ ദൈവമക്കളാകുന്ന നമ്മൾ ഈ സമയത്ത് വളരെ ഉറപ്പോടും നിശ്ചയദാർഢ്യത്തോടും കൂടെ പറയാനായിട്ട് സാധിക്കണം, ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും നമ്മളെ അറിയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ കീഴിലാണ് സകലവും. അവനറിയാതെ ഈ ലോകത്തിലൊന്നും സംഭവിക്കുകയില്ല. അപ്പോൾ ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തിലെയും നിർമ്മിച്ചവൻ അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാണ്. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാണ്. കീഴേ ശാശ്വത ഭുജങ്ങളാൽ അവൻ നമ്മളെ വഴി നടത്തുന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരുമിച്ചുള്ള കൂട്ടത്തെയൊക്കെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ചെറിയ കൂട്ടമായിട്ട് ദൈവസന്നിധിയിലൊക്കെ വരേണ്ടി വന്നത് എൻ്റെ ജീവിതത്തിലെ ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇതിനൊക്കെ ദൈവം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ചില ക്രമങ്ങളും ആലോചനകളും ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളെയൊക്കെ എങ്ങനെ അതിജീവിക്കണമെന്നുള്ളത് വേദപുസ്തകത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ലേവിയ പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള പകർച്ചവ്യാധികളൊക്കെ നേരിടുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പാർപ്പിക്കണം, അവരുമായിട്ട് സഭയ്ക്ക് ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ളത് ലേവിയ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം ദൈവത്തെയും ദൈവത്തിൻ്റെ അപ്രമാദിത്വത്തിലുമുള്ള നമ്മുടെ സംശയമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൽപ്പനകളെയും വചനത്തെയും അനുസരിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സംഗതിയാണ്. ദൈവവും ദൈവവചനവും അനുസരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായിട്ടുള്ളത്. ഇന്ന് ലോകം എമ്പാടും ഈ ഒരു പാൻഡമിക്കിൻ്റെ ഭയഭീതിയിലാണ്. ആയിരക്കണക്കിന് ആളുകൾ ഇതിൻ്റെ പേരിൽ മരിച്ചു. എന്നാൽ ഇപ്പോഴും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനെ പോലെയുള്ള സംഘടനകളൊക്കെ ഇതിനെ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടെ നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും, ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ അതൊരു വശത്തിരിക്കുമ്പോൾ വേറൊരു വശത്ത് ഒത്തിരി നിർദോഷികളായിട്ടുള്ള, ബലഹീനരായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ പേരിൽ മരിക്കുന്നു. ഇത് നമ്മുടെ മുൻപാകെ ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ ധാരാളമായ കൃപ നമുക്ക് അനുഭവിക്കാനായിട്ടിടയാകുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ഇതിന് ഇരകൾ ആയിരിക്കുന്ന, ഇതിന് ഇരകളായി ജീവിതം നഷ്ടപ്പെട്ടവരെക്കാൾ എന്തെങ്കിലും യോഗ്യതയോ എന്തെങ്കിലും മാന്യതയോ എനിക്ക് നിങ്ങൾക്കുമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് ഒരിക്കൽ ചോദിച്ചത്, ശീലോഹാമിൽ നശിച്ച ജനത്തേക്കാൾ നിങ്ങൾ ഏതാണ്ട് മെച്ചമുള്ളവരാണോ? അല്ല, അല്ല. അപ്പോൾ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം അർഹതയില്ലാത്ത വിധത്തിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. അത് ചിലപ്പോൾ നിങ്ങളുടെ, നമ്മുടെ ദൈവബോധമായിരിക്കാം. ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്നതിൻ്റെ ഒരു റിസൾട്ടായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, നമുക്കതൊന്നും വിധിപ്പാനായിട്ട് സാധിക്കില്ല. ദൈവത്തിൻ്റെ സർവാധിശക്തിയുടെ മുൻപാകെ കീഴ്പ്പെട്ട്, വിനയപ്പെട്ട് ഇരിപ്പാനായിട്ട് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ദിവസത്തിൽ ദേവാലയം, ഇപ്പം കേരളത്തിലുള്ള പല ഡയോസിൽ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൽ, ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൽ ഭദ്രാസന എപ്പിസ്കോപ്പാ കൊടുത്ത ഒരു നിർദ്ദേശം, വിശുദ്ധ ദിവസത്തിൽ പരസ്യ ആരാധനയും ഒഴിവാക്കണം. കേരളത്തിലെ കേരള ഗവൺമെൻറ് ആ വിധത്തിലുള്ളൊരു നിർദ്ദേശമാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. എന്നാൽ തിരുമേനി പറഞ്ഞിരിക്കുന്നത് ഓഫീസ് ബേഴ്സും അച്ഛനും ദേവാലയത്തിൽ പോകണം, ദേവാലയം തുറക്കണം, കൗമാ ചൊല്ലി പ്രാർത്ഥിച്ച് അല്പസമയം ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ ശാന്തമായി പ്രാർത്ഥിച്ച് മടങ്ങി വരണമെന്നുള്ള ഒരു കൽപ്പനയാണ്. അങ്ങനെ ഓരോ ഭദ്രാസനങ്ങളിലും ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ള ട്രംപ് ഈ മാസം 15 ഈ ദിവസത്തെ പ്രെയർ ഡേ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. മനുഷ്യൻ്റെ അധികാരവും ശക്തിയും എല്ലാം നിഷ്പ്രഭമാകുന്ന ഒരു സാഹചര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഒന്നുമില്ല, എന്നാൽ ഇതിനൊക്കെ അപ്പുറമായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ടതും മുറുകെ പിടിക്കേണ്ടതുമായിട്ടുള്ള ഒരു സത്യം, അത് പരമസത്യമാണ്, ഇറ്റേണൽ ട്രൂത്ത്. വചനജഡമായി നമ്മുടെ ഇടയിൽ പാർത്ത ക്രിസ്തു ദൈവം, ആ ദൈവത്തിൻ്റെ ജീവിതത്തിൽ പ്രഥമസ്ഥാനം നൽകി ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ഇടവകയുടെയും നമ്മുടെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്റ്റോപ്പ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഇടവകയുടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ, ഭവനങ്ങളിലൊക്കെ നമ്മളിനിയും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അവരുടെ സാഹചര്യങ്ങളിലൊക്കെ പോകേണ്ടതായിട്ടുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ഇടവകയിലുള്ള ജോലി ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ശ്രദ്ധയോടുകൂടെ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടണം. നിങ്ങൾ പോകുന്ന സ്ഥാനങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളും വേദനകളുമൊക്കെ അറിയുന്നവരെ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ടും ദൈവോജനം വായിച്ച് കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ടൊക്കെ ഈ നാളുകളിൽ നിങ്ങൾക്ക് ഇടയാകണം. നിർബന്ധമാണ്. നമ്മൾ ഇന്ന് ഇപ്പം സ്റ്റേറ്റ് പോലും പറഞ്ഞിരിക്കുക, നിങ്ങൾ നിങ്ങളുടേതായ സാഹചര്യങ്ങളിൽ ഒതുങ്ങിക്കൂടണം. ചിലപ്പോൾ ഇത് ദൈവം നമുക്ക് ഒരുക്കിയ ഒരു പദ്ധതി ആയിരിക്കാം. അതിലൂടെയൊക്കെ കർത്താവിനെ കൂടുതലായിട്ട് അറിയുവാനും ദൈവസന്നിധിയിൽ മൗനമായിട്ടിരിക്കാനായിട്ട് അതിലൂടെ ദൈവത്തെ കൂടുതലായി കണ്ടെത്തുവാനും നമ്മളെ മനസ്സിലാക്കുവാനും ആ വിധത്തിൽ അനുഗ്രഹീതമായിട്ടുള്ള ജീവിതം നയിപ്പാനായിട്ടൊക്കെ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ദൈവമറിയാതെ ഈ ലോകത്തിലൊന്നും സംഭവിക്കുകയില്ല. ഇതുപോലെയുള്ള പ്രയാസങ്ങളിലൊക്കെ ദൈവം നിലവിളി കേട്ട് ഇറങ്ങി വന്നവനാണ്. ഇന്ന് നമ്മൾ ചുരുക്കമായിട്ട് ചിന്തിക്കാൻ പോകുന്നതും അതാണ്. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. എവിടെയൊക്കെ ജനം തകർന്നിട്ടുണ്ടോ, നുറുങ്ങിയിട്ടുണ്ടോ, അവിടെയൊക്കെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവം തീ ഇറക്കി മറുപടി നൽകിയിട്ടുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ദൈവത്തെ കൂടുതലായി മനസ്സിലാക്കുവാനും ഈ ദൈവത്തെ കൂടുതലായി മുറുകെ പിടിച്ച് ജീവിപ്പാനുമായിട്ട് സാധിക്കണം. ഇന്ന് ഇത്രയും ആളുകൾ ഈ ആരാധനയിൽ സംബന്ധിക്കുന്നല്ലോ. ദൈവം നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ച വിശുദ്ധ ദിവസത്തിൽ നിഷ്കർഷയോടെ വരുന്ന പലരും ഇന്ന് നിർബന്ധത്താൽ ഭവനങ്ങളിൽ ഒതുങ്ങിക്കൂടിയിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കാവൽ ചെയ്യട്ടെ. ഇന്ന് നമ്മളുടെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ വിശുദ്ധ എവൻഗേലിയുവിനായി വായിച്ചു കേട്ട വേദഭാഗം നമുക്കേവർക്കും പരിചിതമായിട്ടുള്ള വേദഭാഗമാണ്. ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഒരു അമ്മയുടെ വേദനയാണ്, നിലവിളിയാണ്. ഒരമ്മ നിലവിളിക്കുന്നു കർത്താവിൻ്റെ അരികൽ. അത് അവളുടെ മകൾക്ക് വേണ്ടിയാണ്. കനാന്യ സ്ത്രീ യേശു കർത്താവിനോട് വന്ന് പറയുകയാണ്, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നേണമേ. കനാന്യ സ്ത്രീയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ സിറോഫൈനിഷ്യൻ ലേഡിയായിട്ടാണ് ഇവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു സിൻക്രറ്റിക് കൾച്ചർ. പകുതി സിറിയ ബാക്ക്ഗ്രൗണ്ട്, പകുതി ഫൈനീഷ്യൻ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സ്ത്രീ യഹൂദ കമ്മ്യൂണിറ്റിക്ക് വെളിയിലുള്ളവരാണ്. അപ്പോൾ യഹൂദ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആളുകൾ പോലും ക്രിസ്തുവിനെ അതിൻ്റേതായ ഫുൾ വോളിയത്തിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോയ സാഹചര്യത്തിൽ മറ്റുള്ള പുറത്തുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ഒരു സ്ത്രീ യേശു ക്രിസ്തുവിൻ്റെ സാധ്യത, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വം മനസ്സിലാക്കി, അവനിലുള്ള സാധ്യത മനസ്സിലാക്കി കർത്താവിനോട് നിലവിളിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ എല്ലാ ലെസൺസ് റീഡിങ്ങും നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, അത് ചുരുക്കമായിട്ട് നിങ്ങളോട് പങ്കുവെച്ച് ഞാൻ ഇരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. തകർന്ന ഹൃദയത്തോടുകൂടിയുള്ള ഒരമ്മയുടെ നിലവിളിയാണ്, ദ പ്രെയർ ഓഫ് എ ബ്രോക്കൺ ഹാർട്ടഡ് മദർ. ഇവളൊരു വിജാതീയ സ്ത്രീയാണ്. വിജാതീയ സ്ത്രീ എന്ന നിലയിൽ ഇവള് ഒത്തിരി പ്രതിസന്ധിയെ ഫേസ് ചെയ്യുന്നുണ്ട്. വിജാതീയ സ്ത്രീ ആണെങ്കിലും ഒരു ഒരു യഹൂദ സ്ത്രീ ആണെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ യേശു കർത്താവിൻ്റെ ഒരു ഗുരുവിൻ്റെ അരിക്കൽ, ഒരു റബിയുടെ അരിക്കൽ ഒരു സ്ത്രീക്ക് വരാനായിട്ടുള്ള റൈറ്റില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ, അതിനു പുറമെ ഇവളൊരു വിജാതീയ സ്ത്രീ എന്ന നിലയിൽ ഈ ഒരു തടസ്സത്തെ വളരെ ധീരതയോടുകൂടെ ഫേസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഫേസ് ചെയ്ത് വരുമ്പോഴും ഇവളുടെ മുൻപാകെ ഒത്തിരി തടസ്സങ്ങളാണ്. ഒന്ന്, ശിഷ്യന്മാരാണ്. ശിഷ്യന്മാർ പറയുന്നു, ഇവൾ ഒത്തിരി നേരം കൊണ്ട് നമ്മുടെ പിന്നാലെ അലച്ചുകൊണ്ട് വരുന്നു, ഇവളെ പറഞ്ഞു വിടണം. അപ്പോൾ ഇവൾക്ക് ഒരു വിധത്തിലും ഒരു സൈഡിൽ നിന്ന് ഒരു ഒരു ഹെൽപ്പ് ലഭിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ എന്താ പറഞ്ഞത്? കർത്താവ് പറയുന്നു, ഞാൻ ഇസ്രയേൽ ഗോത്രത്തിലെ കാണാതെ പോയവരെ അന്വേഷിച്ചാണ് വന്നത്. ഇതും ഇവൾക്ക് വിപരീതമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഇവള് നിലവിളിക്കുന്നു, എൻ്റെ മകളോട് കരുണ തോന്നണമേ. ഇത് നമ്മുടെയൊക്കെ കണ്ണു തുറക്കേണ്ടതാണ്. ഇന്ന് കുടുംബങ്ങൾ ശിഥിലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അമേരിക്കയിലെ കാര്യം നിങ്ങളെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. എന്നാൽ നമ്മൾ പിറന്നു വീണ കേരളത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് നോക്കുകയാണെങ്കിൽ, ഇന്ന് പിറന്നു വീഴുന്ന ഭവനങ്ങളിൽ, ജനിച്ചു വളരുന്ന ഭവനങ്ങളിൽ പോലും, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, സുരക്ഷിതത്വമില്ല. അമ്മ ഇന്ന് മകൾക്ക് ഭീഷണിയാകുന്നു, അപ്പൻ ഇന്ന് മകൾക്ക് ഭീഷണിയാകുന്നു. കുടുംബങ്ങളിൽ പോലും എത്ര നിർദ്ദയമായിട്ടാണ് ഈ അടുത്ത സമയത്ത് ഒരു കുഞ്ഞിനെ കടൽഭിത്തിയിൽ എറിഞ്ഞ് നിർദ്ദയമായിട്ട് കൊലപ്പെടുത്തിയത് എന്ന് മാധ്യമങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ സാഹചര്യം. എന്നാൽ ഇവിടെ ഇതാ ഈ അമ്മ നമുക്ക് വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ്. ഇവളുടെ മകൾ ഭൂതബാധിതയായിട്ടാണ് ഒരു ഇതിൻ്റെ ഒരു 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 സ്റ്റഡി നമ്മൾ നടത്തുകയാണെങ്കിൽ ഹിസ്റ്റീരിയ, അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ ഒരു സമയത്ത് പുറത്തു വരുന്ന ഒരനുഭവം, ആ വിധത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇത് ആ ഒരു 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 പ്രകടനമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ യഹൂദ പശ്ചാത്തലത്തിൽ യാഥാസ്ഥിതിക ഈ ഹൈറാർക്കിയുള്ള ഈ മെയിൽ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ, മേർട്ടിയാർക്കി പേർട്ടിയാർക്കി സൊസൈറ്റി, അപ്പോൾ ആ ഈ പേർട്ടിയാർക്കിയൽ സൊസൈറ്റിയിൽ ഇവൾക്ക് വേണ്ട യാതൊരുവിധമായ സ്വാതന്ത്ര്യവുമില്ലായിരുന്നു. ഇവളുടെ വികാരങ്ങൾ ഇങ്ങനെ സർപ്രസ് ചെയ്തിരിക്കുകയാണ്. അത് ഒരു സാഹചര്യത്തിൽ പുറത്തു വരുന്നത് ഭയാനകമായ രീതിയിൽ, ഒരു ഹിസ്റ്റീരിയൽ സ്റ്റേജിൽ അത് പുറത്തു വരാം. ചിലപ്പോൾ അതായിരിക്കാം ഭൂതബാധിത എന്നൊക്കെ ഇവിടെ പറയുന്നത്. അതും ഒരു മകൻ്റെ അവസ്ഥയല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു മകളുടെയാ. ഇങ്ങനെയുള്ള ഒരു മകൾ ഉണ്ടെങ്കിൽ ആ അമ്മയ്ക്കും അപ്പനും എന്നും അതൊരു ബാധ ഒരു ബാധ്യതയാ. അപ്പോൾ നിങ്ങൾ ഈ അമ്മയുടെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം, ഈ അമ്മയുടെ ഹൃദയത്തിൻ്റെ തകർച്ചയൊന്ന് മനസ്സിലാക്കണം. ഈ മകൾക്ക് വേണ്ടിയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരുന്നത്. ഇവളുടെ ഹൃദയത്തിൻ്റെ വേദന എത്ര വലുതാ. പലപ്പോഴും നമുക്കും നമ്മുടെ സഹചാരികളുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഞാനും നിങ്ങളും പരാജയപ്പെടുന്നവരാ. ഇതിന് സമാനമായിട്ട് എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ നമ്മളുടെ മധ്യത്തിലുണ്ട്. നമുക്കവരെ ഏത് വിധത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഇതാ ഒരു മകൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് കർത്താവിനോട് നിലവിളിക്കുക. ഇവളോട് കർത്താവ് പറയുകയാണ്, നിൻ്റെ വിശ്വാസം വലുത്, മകളെ, സ്ത്രീയെ, വുമൺ, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ് എന്നാ കർത്താവ് പറഞ്ഞത്. എന്താ അങ്ങനെ പറയാൻ കാര്യം? Your faith is great because നിന്റെ ഈ വിശ്വാസത്തിന് അനുസൃതമായിട്ടുള്ള ഒരു വിശ്വാസം എൻ്റെ കൂടെയുള്ള എൻ്റെ ശിഷ്യന്മാർക്ക് പോലുമില്ല. ഞാൻ ഏതൊരു ദൗത്യത്തിനു വേണ്ടി ഈ ലോകത്തിൽ വന്നുവോ, ഏതൊരു കുലത്തിൽ ഞാൻ ഇതിനു വേണ്ടി പിറന്നുവോ, ഏതൊരു ഒരു ഒരു കമ്മ്യൂണിറ്റി ഇതിനു വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഫോർമേറ്റ് ചെയ്തുവോ, ആ കമ്മ്യൂണിറ്റി പോലും എന്നെ തിരിച്ചറിയാഞ്ഞ സാഹചര്യത്തിൽ നിനക്കെന്നെ തിരിച്ചറിയാനായിട്ട് സാധിച്ചല്ലോ. ഇതാ വിശ്വാസം. ഈ വിശ്വാസമുള്ളവരുടെ ജീവിതത്തിൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് COVID-19 അല്ല, എന്തു വന്നാലും ആയിക്കൊള്ളട്ടെ, ഒരു ദൈവ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട കാര്യമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ഉത്തരവാദിത്വം കൂടെ നിങ്ങൾ ചിന്തിക്കണം. എനിക്ക് നിങ്ങൾക്ക് ഈ ഭാഗ്യം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം തകരേണ്ടതാ. എത്രയോ ആളുകളുടെ ജീവിതമാ ഹോമിക്കുന്നത്. കർത്താവേ, ഞാൻ വന്നപ്പോഴും എന്നോട് സംസാരിച്ച ചിലരോട് ഞാനത് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിച്ചു. എത്ര ആളുകളാണ് നിർദോഷികളായിട്ടുള്ളവർ ഈ രോഗം മൂലം മരിച്ചു പോയത്, കഷ്ടപ്പെടുന്നത്. അവരൊന്നും നമ്മളെക്കാൾ മോശമായവരാണോ? അല്ല. എന്നിട്ടും എന്നെ ഇത് യേശാദ് എൻ്റെ ദൈവം എന്നെയും നിങ്ങളെയും കാത്തു സൂക്ഷിക്കുന്നത് എന്താ? അവൻ്റെ അപാരമായ സ്നേഹമാണ്, അവൻ്റെ അപാരമായ കരുണയാണ്. എൻ്റെ ദൈവമേ, അതിന് നീ എന്നെ യോഗ്യതയുള്ളവരാക്കി തീർത്തല്ലോ എന്നുള്ള നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനായിട്ട് സാധിക്കണം. ഈ സ്ത്രീ പറയുക, ഈ സ്ത്രീയുടെ മുൻപാകെ ഉയർന്ന ഈ തടസ്സങ്ങളോ പ്രതിരോധങ്ങളോ ഒന്നും അവളെ ലക്ഷ്യത്തിലെത്തിക്കുന്നതിന് അവളുടെ വിശ്വാസ തടസ്സമല്ലായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഷീ കെയിം ടു ഹിം വിത്ത് എ ബ്രോക്കൺ ഹാർട്ട് ആൻഡ് ബെഗ്ഡ് ഹിം ടു കാസ്റ്റ് ദ ഡെമൺ ഔട്ട് ഓഫ് ഹെയർ ഡോട്ടർ. പ്രിയമുള്ളവരെ, എത്രത്തോളം ഞാനും നിങ്ങൾ, ഹൗ മച്ച് ആർ ദ പേരൻസ് ടുഡേ കൺസേൺ എബൌട്ട് ദെയർ ചിൽഡ്രൻ. ഈ വിധത്തിൽ സമർപ്പിതരായിട്ടുള്ള അമ്മമാരുണ്ടെങ്കിൽ, അപ്പന്മാരുണ്ടെങ്കിൽ നമ്മുടെ തലമുറ എത്രത്തോളം അനുഗ്രഹീതരാ, ഭാഗ്യമുള്ളവരാ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ഈ വിധത്തിൽ പെയിൻ എടുക്കുന്നുണ്ട്, അതൊക്കെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് പരീക്ഷാ കാലഘട്ടമാണ്. അമേരിക്കയിൽ പരീക്ഷയെന്ന് പറയുന്നതൊന്നും വലിയ വിഷയമല്ല. 12-ാം ക്ലാസ് വരെ, 12-ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അടുത്തല്ല ഇതാനും അവർ. അവരവരുടെ കോളേജിലും അവരുടേതായ സാഹചര്യത്തിലും. എന്നാൽ കേരളത്തിൽ അങ്ങനല്ല കേട്ടോ. ഈ കുഞ്ഞുങ്ങളുടെ മേൽ സ്കൂളിൽ നിന്നുള്ള ഒരു പീഡനം, ഭവനത്തിൽ മാതാപിതാക്കളുടെ പീഡനം, ഒരു അരമാർക്ക് പോലും കുറയാൻ പറ്റുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഏത് വിധത്തിലാണ് കാണാനായിട്ട്, അവരുടെ പ്രശ്നത്തിൽ, അവരുടെ പ്രയാസങ്ങളിൽ അവരുടെ ചാരത്ത് നിൽക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് ഒന്ന് ശോധന ചെയ്യുവാനായിട്ട് സാധിക്കണം. ഇവിടെ ഇതാ ഈ സ്ത്രീ ഈ ഒബ്സ്റ്റക്കിൾസിനെ എല്ലാം അതിജീവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താ, കർത്താവ് പോലും ഇവൾക്ക് ഒരു അനുകൂലമായ ഒരു പ്രതികരണമല്ല നൽകിയത്. യേശു കർത്താവ് ഒന്നും അവളോട് പറഞ്ഞില്ല. ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന നിശബ്ദതയുണ്ടല്ലോ, ചിലരുടെയൊക്കെ നിസ്സംഗതയും നിശബ്ദതയും അത് വളരെ തളർത്തുന്നതാ, അത് വളരെ വേദനിപ്പിക്കുന്നതാ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലരുടെ നിസ്സംഗതയും ചിലരുടെ നിശബ്ദതയും അത് വളരെ അസ്വസ്ഥത നൽകുന്നതാ. ഇവിടെ ഇതാ ഈ സ്ത്രീക്ക് എന്തെങ്കിലും ഒരാശ്വാസ വചനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇവൻ്റെ പിന്നാലെ പോയത്. ഇവനൊന്നും പറഞ്ഞില്ല. പറഞ്ഞതെന്താ, അവൻ്റെ വാ തുറന്നപ്പോഴെന്താ, ഞാൻ ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയരെ രക്ഷിപ്പാനായിട്ടാണ് വന്നത്. ആ കൂട്ടത്തിൽ ഇവൾക്ക് ഭാഗ്യമില്ല, ഇവൾ ഇസ്രയേൽ ഗ്രഹത്തിന് പുറത്തുള്ളവളാണ്. എന്നാലും ഇവള് നിലവിളിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശിഷ്യന്മാർ പറയുന്നു, നീ അവളെ പറഞ്ഞയക്കണം. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞെന്താണ്, ഞാൻ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുകയില്ല. ഓ, ഇതിൽ വലിയൊരു അപമാനം എന്തുവാ. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കർത്താവ് ഈ വിധത്തിൽ ഒരു വ്യക്തിയെ അപമാനിക്കുമോ? ഒരിക്കലുമില്ല. അവന് ഏതെങ്കിലും ഒരു പെക്യുലർ മെത്തേഡിൽ എവിടെയെങ്കിലും ആളുകളോട് ഡീല് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ കർത്താവിനൊരു വ്യക്തമായ ഒരു ഇൻറ്റൻഷനുണ്ട്. അത് ഇവളെ മുറിപ്പെടുത്താനായിട്ടല്ലായിരുന്നു, ഇവളെ സമൂഹത്തിൽ താറുമാറാക്കാനായിട്ടല്ലായിരുന്നു. യേശു കർത്താവ് അങ്ങനെയുള്ളവരെ ആരെയും നിസ്സാരനായിട്ട് കണ്ടിട്ടില്ല. പിന്നെന്താണ് ഇവിടെ കർത്താവ് ചെയ്തത്? ഇവളിലുള്ള ഏറ്റവും മെച്ചമായതിനെ ബ്രിങ് ഔട്ട് ചെയ്യാനായിട്ടായിരുന്നു. ഏറ്റവും മെച്ചമായതിനെ, വിശ്വാസത്തിൻ്റെ ഒരു പാരമ്യതയിലേക്ക് ഇവളെ നയിപ്പാനായിട്ടായിരുന്നു. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഇങ്ങനെ ഇടപെടും കേട്ടോ. അവിടെ ഭാരപ്പെടേണ്ട കാര്യമില്ല, അവിടെ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മെച്ചമായത്, ഏറ്റവും ശോഭയായതിനെ പുറത്തു കൊണ്ടുവരാനായിട്ടായിരിക്കാം കർത്താവ് ചിലപ്പോൾ ജീവിതത്തിലൊക്കെ നിങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഇടപെടുന്നത്. എന്നാൽ വിശ്വാസത്തിൽ ഒരു ബേസ് ഇല്ലാത്തവരാണെങ്കിൽ ഇട്ടിട്ട് പോകും, വേറെ പണി നോക്കും. ലോകം തരുന്ന സമാധാനത്തിൻ്റെ പിന്നാലെ അവർ പോകും. മയക്കും മരുന്നിനും ദുർവഴികൾക്കും അവർ അടിമകളായിത്തീരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു സത്യം അതിൻ്റേതായ ആഴത്തിൽ അറിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ഇതിൻ്റെ ഏത് എക്സ്റ്റൻ്റ് വരെയും ധീരതയോടുകൂടെ നടന്നു പോകാനായിട്ട് അവൻ ശ്രമിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ഈ സത്യം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അറിഞ്ഞവളായിരുന്നതുകൊണ്ട്, യഹൂദ മതത്തിൽ നിന്ന് പുറത്തുള്ള ആയിരുന്നവളെങ്കിലും അറിഞ്ഞവളായിരുന്നതുകൊണ്ട് അവൾ ഈ തടസ്സങ്ങളെയൊന്നും വലിയ പ്രശ്നമായിട്ട് കണ്ടില്ല. വിശ്വാസ ജീവിതയാത്രയിൽ ഇതിന് സമാനമായിട്ടുള്ള എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽ നമ്മുടെ സഭയിലെ ഒരു സി കെ അത്തിയാലി അച്ഛനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 1920s മാരാമൺ കൺവെൻഷനിൽ വന്ന് പ്രസംഗിച്ച ആളാണ് സാധുസുന്ദർ സിംഗ്. സാധുസുന്ദർ സിംഗിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അവിടെ ഒരു അമ്മ ഇരിപ്പുണ്ടായിരുന്നു, അത്തിയാലുകാരത്തിയൊരമ്മ ഇരിപ്പുണ്ടായിരുന്നു. അമ്മ ഈ പ്രസംഗം കേട്ടു. സാധുസുന്ദർ സിംഗ് പറഞ്ഞു, നേപ്പാള് പോലെയുള്ള സ്ഥാനങ്ങളിലേക്ക് പ്രിയരെ നിങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണം, അവിടെ പോയി പ്രസംഗിക്കണം, അവിടെയുള്ള ആളുകളെ കർത്താവിന് വേണ്ടി നേടണം. ഈ അമ്മ അവിടെ ഇരുന്നൊരു പ്രതിജ്ഞ എടുത്തു, എനിക്കൊരു മകൻ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ അവനെ നേപ്പാളിലേക്ക് അയക്കും. സി കെ അത്യാലി അച്ഛൻ അങ്ങനെ പോയതാ. അപ്പോൾ കർത്താവിനെ അറിഞ്ഞിട്ടുള്ള ജനം, കർത്താവിനെ മനസ്സിലാക്കിയിട്ടുള്ള ജനം, കർത്താവിൽ വിശ്വസിച്ച ജനത്തെ ദൈവം എങ്ങനെ വളർത്തി എന്നുള്ളത് ഞാനും നിങ്ങളും ഓർക്കേണ്ടത് ആവശ്യമാണ്. അതിന് ആ ഒരു നേപ്പാളിലെ ഈ മിനിസ്ട്രിയുടെ ഭാഗമായി തീർന്ന ഒരു അമ്മയൊക്കെ നമ്മുടെ ഇടവകയിലുണ്ട്, നിങ്ങൾക്കറിയായിരിക്കും. അറിയാമോ? നമ്മുടെ തിരുഡോഷ്യസ് തിരുമേനിയുടെ സഹോദരി സുജീവിൻ്റെ അമ്മ. അവരൊക്കെ അതുമായി ബന്ധപ്പെട്ട ആ സമയത്ത് ആ മിനിസ്ട്രിയിൽ പോയ ഗണത്തിൽപ്പെട്ട ആളാണ്. ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് ഇവിടെ ക്രിസ്തുവിനെ അറിഞ്ഞ ഈ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് പുറത്തുള്ള ഈ സ്ത്രീ അവളുടെ മുൻപാകെയുള്ള എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇവിടെ ഒന്നാമത്തെ തടസ്സം നമ്മൾ കണ്ടല്ലോ, കർത്താവ് ഒന്നും പറഞ്ഞില്ല, മറുപടിയൊന്നും പറഞ്ഞില്ല. അത് അവളെ വേദനിപ്പിക്കുന്നതായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതിന് സമാനമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും ഇതുവരെ ആ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അല്ലേ? തീർച്ചയാ. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? ഡിസൈപ്പിൾസ് ആസ്ക്ഡ് ഹിം ടു സെൻഡ് ഹെയർ എവേ. ഇവളെ പറഞ്ഞയക്കണം, എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഗെറ്റ് റിഡ് ഓഫ് ദിസ് ന്യൂയിസൻസ്. സെൻഡ് അവേ എന്നതിൻ്റെ വേറൊരു വ്യാഖ്യാനമാണ്. ഇവളെ പറഞ്ഞയക്കണം. അത് നമുക്ക് ഈ വിധത്തിലും വ്യാഖ്യാനിക്കാം. ഗെറ്റ് റിഡ് ഓഫ് ദിസ് ന്യൂയിസൻസ്. അന്നേരമാ കർത്താവ് പറഞ്ഞത്, ഞാൻ ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയവരുടെ അരികിലേക്കാണ് വന്നിരിക്കുന്നത്. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. അവിടെയാണ് കർത്താവിനെ ഇവൾ പിടിച്ചുലച്ചത്. കർത്താവ് വിചാരിച്ചു ഈ പ്രതികരണത്തിന് മുൻപാകെ ഇവളെ ഇട്ടിട്ട് അവളുടെ വഴിക്ക് പോകുമെന്ന്. ഇത് കേട്ടാൽ ആർക്കാ സഹിക്കാൻ പറ്റുന്നത്? ആ കാലഘട്ടത്തിൽ യഹൂദേതരല്ലാത്തവരെ നായികളായിട്ട് പട്ടികളായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടം. എന്തിനു പറയുന്നു? യഹൂദ സ്ത്രീകളെ പോലും, യഹൂദ സ്ത്രീകളിൽ അതുപോലെ തന്നെ പരീശന്മാരും അവിടെ ഉണ്ടായിരുന്ന കട്ടർ കൺസർവേറ്റീവ് ജൂസ് പ്രാർത്ഥിക്കുന്നത് എന്തായിരുന്നു അറിയാമോ? കർത്താവേ, എന്നെ ഒരു സ്ത്രീയായും പട്ടിയായും നീ ജനിപ്പിക്കാഞ്ഞതിൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ കർത്താവ് ഇവിടെ പറയുന്നത്, പട്ടികൾ നായ്ക്കുട്ടികളുടെ അപ്പം എടുത്ത് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന്. അപ്പോഴും പറഞ്ഞ യജമാനനെ, കർത്താവേ, ഞാൻ ഒരു പട്ടിയാണ്, നിന്റെ രക്ഷിതഗണത്തിൽ ഇതുവരെ ഞാൻ എനിക്ക് ഇടം ലഭിച്ചിട്ടില്ല, അതിന് പുറത്തുള്ളവളാണ്, എന്നാൽ എനിക്ക് അവകാശമുണ്ട്, നായ്ക്കുട്ടികൾക്ക് അവകാശമുണ്ട്. അത് യജമാനന്റെ മേശയിൽ നിന്ന് താഴെ വീഴുന്നത് നായ്ക്കുട്ടികൾക്കുള്ളതാണ്, അത് മതി എനിക്ക്. മക്കളെന്ന പദവിയിൽ അവർക്ക് കൊടുക്കുന്നതല്ല ഞാൻ നിന്നോട് യാചിക്കുന്നത്. അപ്പോഴാണ് പറഞ്ഞത്, വുമൺ, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. ഇതുപോലെ ഞാനൊരു വിശ്വാസം ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല. പ്രിയമുള്ള ദൈവജനമേ, വിശ്വാസ ജീവിതയാത്രയിൽ നമ്മളെയും നമ്മുടെ വിശ്വാസത്തെ പിടിച്ചുലയ്ക്കുവാനായിട്ട് ദൈവം ചിലപ്പോഴൊക്കെ ഇടപെടും. അവിടെ അവസാന സമയം വരെ നീ അറിഞ്ഞ സത്യത്തെ നേടിയെടുക്കുവാനായിട്ട്, ആ പോയിന്റിൽ എത്തിച്ചേരുവാനായിട്ട് നിന്നിൽ എണ്ണയുണ്ടോ? നിന്നിൽ വിശ്വാസത്തിൻ്റെ എണ്ണയുണ്ടോ? അതോ നിന്റെ വിശ്വാസത്തിൻ്റെ എണ്ണ വറ്റിപ്പോയതാണോ? സ്വയം ശോധന ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് അവളുടെ വിശ്വാസത്തെ യേശു കർത്താവ് ഇവിടെ പരീക്ഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് ചോദിച്ചത് ഇപ്രകാരം, റോമർക്ക് എഴുതിയ ലേഖനം 3:29 പൗലോസ് എന്താണ് അവിടെ ചോദിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. റോമർ 3:29. Or is God the God of Jews only? Is he not the God of Gentiles also? Yes, of Gentiles also. യഹൂദന്മാരുടെ മാത്രം ദൈവമല്ല. അതുകൊണ്ടാണ് ലൂക്കോസ് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായിട്ട് ക്രിസ്തുവിൻ്റെ ജനനത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. ഈ സ്ത്രീയുടെ ഉറച്ച നിലപാട്, ദ പെർസിസ്റ്റൻസ് ബ്രിങ് റിസൾട്ട്. ഈ സ്ത്രീയുടെ ഉറച്ച നിലപാട് അതിന് അനുസൃതമായിട്ടുള്ള ഒരു റിസൾട്ട് നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ റിസൾട്ട് എന്തുവാ? വുമൺ, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. അപ്പോൾ ഇവിടെ ഈ സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു ഒരു ഈ പെർസിസ്റ്റൻസിൻ്റെ പല മീനിങ് ഉണ്ട്. ശാഠ്യം, പിടിവാശി, നിർബന്ധം, ഉറച്ച നിലപാട്, നിങ്ങൾ ഇതിലേതേലും മനസ്സിലാക്കിക്കൂ. ഞാൻ ഇവളുടെ വിശ്വാസത്തിലെ ഉറച്ച നിലപാട് എന്ന വാക്കാണ് ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വാസത്തിലെ അവളുടെ ഉറച്ച നിലപാട് അവൾക്ക് ഉത്തരം നൽകുന്നു, അവളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാനായിട്ട് സഹായിക്കുന്നു, ഇവളുടെ മകൾക്ക് സൗഖ്യം ലഭിക്കുന്നു. എന്നെയും നിങ്ങളെയും ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, പ്രിയമുള്ള ദൈവജനമേ, നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഒന്ന് മാത്രം മതി, ഈ പ്രപഞ്ചത്തിൻ്റെ ഉടയവനെ നിങ്ങൾ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവനിലൂടെ നിനക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല, ഒരു പരിഹാരവുമില്ല. അതുകൊണ്ട് നിന്നിൽ തന്നെയുള്ള സാധ്യത നീ മനസ്സിലാക്കണം. നിന്റെ പ്രശ്നത്തിന് പരിഹാരമുള്ള സാധ്യത നിന്നിൽ തന്നെ ഉണ്ട്. എനിക്കതാ ഇന്ന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. അതിന് വേറെ എങ്ങും പോയി നടക്കേണ്ട കാര്യമില്ല. നിന്റെ ഏത് പ്രശ്നവുമായിക്കൊള്ളട്ടെ, ആ പ്രശ്നത്തിൻ്റെ പരിഹാരം നിന്നിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കൈസൂര് കൊടുക്കുന്നില്ല, നമസ്തേ പറയുക. നമസ്തേ പറയുക, എന്താ ഇതിൻ്റെ അർത്ഥം? ഐ സല്യൂട്ട് ഇൻ യുവർ ഡിവിനിറ്റി. ഓ, എന്ത് മനോഹരമായിട്ടുള്ള ഈ ആർഷഭാരതത്തിൻ്റെ സംസ്കാരം, എന്തു മനോഹരമാണ്. നിങ്ങളിൽ പലരും ശ്രദ്ധിച്ചു കാണും, ഇംഗ്ലണ്ടിലെ ഇപ്പോഴത്തെ രാജാവുണ്ടല്ലോ, ആരാ? ഫിലിപ്പ് അല്ലേ? അദ്ദേഹം ഒരു മീറ്റിങ്ങിന് പോയി, അറിയാതെ ഇദ്ദേഹം ഷെയ്ക്കാൻ്റ് കൊടുത്തു. അന്നേരം അടുത്ത് നിന്ന ആൾ പറഞ്ഞു, ഷെയ്ക്കാൻ്റ് കൊടുക്കരുത്, കാരണം ഇപ്പം ഈ ഈ എപ്പിഡമിക് പാൻഡമിക് ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയല്ലോ. അദ്ദേഹം ഉടനെ തിരിച്ച് നമസ്തേ കൊടുത്തു. ഇദ്ദേഹത്തിന് ഈ നമസ്തേ പരിചയമില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ റിസീവ് ചെയ്യാനായിട്ട് ഇന്ന് വേറൊരാൾക്ക് വീണ്ടും അദ്ദേഹം അറിയാതെ അന്നേരം സോറി എന്ന് പറഞ്ഞിട്ട് നമസ്തേ കൊടുത്തു. ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്, പ്രിയമുള്ള ദൈവജനമേ, എന്നിലുള്ള സാധ്യത എന്താണ്? അവൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് എങ്ങും പോകണ്ട, എന്നിൽ തന്നെയുണ്ട്. ആ ദൈവത്തെ കണ്ടെത്തിയവളാണ് കനാന്യ സ്ത്രീ. എന്നിലുള്ള സാധ്യതയെ, എന്നിലുള്ള ദൈവത്തെ, എന്നിലുള്ള രക്ഷയെ ഇന്ന് എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മളിൽ തന്നെയുള്ള സാധ്യത, നമ്മളുടെ പ്രശ്നത്തിന് നമ്മളിൽ തന്നെ പരിഹാരമുണ്ട്, നമ്മുടെ രോഗത്തിന് നമ്മളിൽ തന്നെ സൗഖ്യമുണ്ട്, അതിനുള്ള പെർസിസ്റ്റൻസ് നിങ്ങൾക്കുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത്, നീ ആഗ്രഹിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. ഇവിടെ ഈ സ്ത്രീക്ക് സമാനമായ ഒരു വ്യക്തിയെ നമുക്ക് ജനസിസ് ചാപ്റ്റർ 32 കാണാം. ആരാ? പേര് കേട്ടാൽ നമ്മൾ ഉദ്ദേശി ഇവനാണോ? യാക്കോബ്. യാബോക്ക് കടൽ തീരത്ത് വെച്ച് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. പെർസിസ്റ്റ് ചെയ്യാമോ? ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാനായിട്ട് നിനക്ക് നിർബന്ധമെടുക്കാമോ? ശാഠ്യം പിടിക്കാമോ? നിനക്ക് ഉത്തരമായിട്ട് നിന്റെ അടുക്ക് കർത്താവുണ്ട്. ഇവിടെ യാക്കോബ് പകൽ, അപ്പോൾ ദൈവദൂതം പറയാ, വിട്, നേരം വെളുക്കാറായി. പിന്നെങ്ങനാ സംഭവിച്ചതെന്നറിയാമോ? യാക്കോബിനെ വിടുവിച്ചത് എങ്ങനാ? അവൻ്റെ കാലുളുക്കി, അവൻ്റെ തൊട ഉളുക്കി, അങ്ങനാണ് അവന് പിടിവിട്ടത്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദൈവസന്നിധിയിൽ ഇതുപോലെ നമുക്കും കർത്താവിനെ മുറുകെ പിടിക്കണം. കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നീ എൻ്റെ നിലവിളി കേട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നീ എൻ്റെ പ്രശ്നത്തിന് പരിഹാരം നൽകാതെ ഞാൻ നിന്നെ വിടുകയില്ല. ദ പവർ ബിഹൈൻഡ് ദാറ്റ് പവർ വാസ് ദ പവർ ഓഫ് ഹെയർ ഫെയ്ത്ത്. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ള ദൈവജനമേ, ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. ഈ ലെൻഡ് സീസണിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഒരു വേദഭാഗം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. വെളിപാട് പുസ്തകം 22 അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വീഥിയുടെ നടുവിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 ഫലം കായ്ച്ചു. മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. 3 വാക്യം, യാതൊരു ശാപവും ഇനിയുണ്ടാകുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ഇവിടെ പറയുന്നത് വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് കാരണമായി തീരും. ഇവിടെ ഇതാ, വിജാതിയായ ഒരു സ്ത്രീ കർത്താവിൻ്റെ അരികിൽ വന്ന് തൻ്റെ മകൾക്ക് വേണ്ടി നിലവിളിച്ചു. നമ്മുടെ കർത്താവ് ലോകത്തിൻ്റെ രക്ഷകനായിട്ടാണ് വന്നത്. യഹൂദന്മാരുടെ രക്ഷയ്ക്കായിട്ട് മാത്രമല്ല, സുറിയാനി ക്രിസ്ത്യാനിയുടെ രക്ഷയ്ക്കായിട്ട് മാത്രമല്ല. ഇന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുമ്പോൾ കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഒറീസയിൽ നിന്നും ബീഹാറിൽ നിന്നും എത്രയോ ആളുകളാണ് ഈ കർത്താവിൻ്റെ മഹത്വം ദർശിച്ച് വിശ്വാസത്തിൽ വേരൂന്നത്. നമ്മൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുക, ദൂരെ മാറിപ്പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ നോയമ്പ് കാലയളവിൽ നമുക്കും കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വരാം. നമ്മുടെ സകല രോഗങ്ങൾക്കും അവൻ സൗഖ്യം നൽകുവാനായിട്ട് നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് അവൻ്റെ കരുണയുടെ മുൻപാകെ, കൃപാസനത്തിൻ്റെ മുൻപാകെ നമുക്ക് അടുത്തിയല്ല. 130 സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കർത്താവേ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ, അകൃത്യങ്ങളെ ആർ നിൻ്റെ മുൻപാകെ നിലനിൽക്കും, എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിൻ്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചത് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ മഹാദയയും കരുണയും ഈ നാളുകളിൽ ഞാനും നിങ്ങളും രുചിച്ചറിയുന്നവരാണ്. അതുകൊണ്ട് ഈ കർത്താവിന് വേണ്ടി കൂടുതലായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നിങ്ങളുടെ സമയം ഒത്തിരി എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു, ക്ഷമിക്കണം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഈ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ജീവിക്കാനായിട്ട് നമുക്കിടയാകണം. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമല്ല, ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഇനിയുള്ള നാളുകളിൽ നമ്മുടെ ശുശ്രൂഷകളൊക്കെ ഇതുപോലെ പരിമിതമായ സാഹചര്യങ്ങളിൽ നടത്തപ്പെടാനായിട്ടാണ് നാം നിർബന്ധിതരായിരിക്കുന്നത്. എന്നാൽ പ്രാർത്ഥനയോടുകൂടെ നമ്മളുടെ ഭവനങ്ങളിൽ ആയിരിക്കാനും ദൈവവുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധിക്കണം. അതിന് നമ്മളെ ഓരോരുത്തരെ ഇടയാക്കട്ടെ. ചുരുക്കമായിട്ട് ഒരാൾക്ക് പ്രാർത്ഥിക്കും. സോറി, ഇപ്പോൾ മിസ്റ്റർ തോംസൺ ഡേവിഡ് പ്രാർത്ഥിക്കും.